കേൾക്കാനും പറയാനും SBS റേഡിയോ ആപ്പ്. പരിപാടികൾ തത്സമയം കേൾക്കാനും ഇഷ്ടമുള്ളപ്പോൾ വീണ്ടും കേൾക്കാനും അഭിപ്രായ വോട്ടെടുപ്പുകൾ പങ്കെടുക്കാനും ഞങ്ങളെ നേരിൽ ബന്ധപ്പെടാനും SBS റേഡിയോ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം.
നമസ്കാരം മിനു പോളിൻ. ഇപ്പോൾ മിനു തുടങ്ങിയിരിക്കുന്ന നന്മ മരം എന്ന പദ്ധതി ഓസ്ട്രേലിയയിൽ പോലും ഇവിടുത്തെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നന്മ മരം എന്ന കാര്യം ആദ്യം നമ്മുടെ ഓസ്ട്രേലിയയിലെ മലയാളി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്കിവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, പപ്രോഡ എന്നാണ് എന്റെ റെസ്റ്റോറന്റിന്റെ പേര്. അപ്പോ എന്റെ ആദ്യത്തെ റെസ്റ്റോറന്റ് എംജി റോഡിലായിരുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ റെസ്റ്റോറന്റ് ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബാങ്കർ ആയിരുന്നു. അങ്ങനെ എന്റെ രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങിയപ്പോ ഞാൻ അവിടെ തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഈ നന്മമരം എന്ന് പറഞ്ഞു. നന്മമരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൊച്ചിനാണെങ്കിൽ തന്നെ ഒരുപാട് പേര് ഭക്ഷണത്തിന് വകയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേ സെയിം ടൈമില് നമ്മള് കുറെ പേര് ഒരു സൈഡിൽ ഭക്ഷണം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും പാരലലി വെച്ച് രണ്ടുപേർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്റെ ഷോപ്പിന്റെ മുമ്പിൽ ഞാനൊരു റെഫ്രിജറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ കടയിൽ നിന്ന് 50 to 100 പൊതി ഭക്ഷണം വരെ വെക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഞാൻ പബ്ലിക്കിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സാധാരണ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത എക്സസ് ക്വാണ്ടിറ്റി ഭക്ഷണം വരുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വയറ് നിറഞ്ഞുകൊണ്ട് മാത്രം കഴിക്കാൻ പറ്റാത്തതുപോലെ എക്സസ് ഭക്ഷണം വരുവാണെങ്കിൽ, അത് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ഒരാൾക്കുള്ള സർവിംഗ് ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഈ നന്മമരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ ആരെങ്കിലും അത് അവിടെ വന്ന് എടുത്തോളും. അതാണ് എന്റെ കോൺസെപ്റ്റ്. ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പോയി കഴിക്കുമ്പോൾ സാധാരണ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്തു. അപ്പൊ നമ്മളത് നമ്മുടെ കാശ് നഷ്ടപ്പെടേണ്ട എന്ന് വെച്ച് നമ്മളത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഈ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണം പലപ്പോഴും നമ്മൾ കഴിക്കാറില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളതെടുത്ത് കളയുകയാണ് പൊതുവെ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക, അതിന് പകരം ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് കൊച്ചിന്റെ, അതാണ് നന്മ മരം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തെരുവിൽ കിടക്കുന്ന ആൾക്ക് ഒരു വലിയ റെസ്റ്റോറന്റിൽ പോയി കഴിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമുക്ക് നമ്മള് വഴി ഒരു ഒരു പാവപ്പെട്ട ഒരാൾക്ക് അതിന്റെ ഒരു സുഖം കിട്ടുവാണ്. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. അപ്പൊ നിങ്ങൾ അതിന് ഒരു ചാനൽ ആവുകയാണ്.
പക്ഷേ ഈ നന്മമരത്തിൽ ആ റെഫ്രിജറേറ്ററിൽ നിന്ന് ഒരാൾ ഭക്ഷണം എടുത്ത് കഴിക്കണമെങ്കിൽ എങ്ങനെ, ഇത് അർഹതപ്പെട്ടവർ തന്നെയാണോ എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ സ്ക്രീൻ ചെയ്യും? അത് ദുരുപയോഗം ചെയ്യുന്നില്ല അതെങ്ങനെ മനസ്സിലാക്കും?
അത് ഈ പറഞ്ഞ പോലെ ഭക്ഷണമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാനേ പറ്റും. അപ്പൊ വിശക്കുന്ന ആരും അർഹതപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓക്കെ, അതിന്റെ അകത്ത് പല പല ആളുകൾ ഉണ്ടാകും, എങ്കിലും അത് എൻ്റെ ചെറിയ ഭക്ഷണമാണ്, ഒരാൾ വിഷമിരിക്കുകയാണ്, അതുകൊണ്ടാണ് അയാളത് എടുത്തത്. അപ്പോ അതിന് ഇപ്പൊ ഒരു സ്ക്രീനിങ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല സോഫാർ. കാരണം ഞാൻ കാണുന്നതാണ് പേഴ്സണലി, ഞാൻ എന്റെ ഷോപ്പിന്റെ മുമ്പിലായതുകൊണ്ട് ഞാൻ കാണുന്നതാണ്, അവിടെ തെരുവിലുള്ളവരാണ് മിക്കവരും വന്നെടുക്കുന്നത്. അല്ലാതെ അങ്ങനെ ആരും എടുക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു റെഫ്രിജറേറ്ററിന്റെ അകത്ത് ഇരിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും തണുത്തതൊക്കെ ആയിരിക്കും. നല്ല വിശപ്പില്ലാത്ത ആൾക്കാർ അതെടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോ അതൊരു കാര്യം. പിന്നെ എന്തായാലും ഭക്ഷണം ആര് കഴിച്ചാലും പുണ്യല്ലേ.
പക്ഷെ അത് ഭക്ഷണം എടുക്കുന്ന കാര്യം ചോദിച്ചു, അതേപോലെ തന്നെയാണ് ഭക്ഷണം വയ്ക്കുന്ന കാര്യത്തിലും. കാരണം പല നമുക്കറിയാം, കേരളത്തിലൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഒരു പക്ഷേ പഴകിയ ഭക്ഷണം എവിടെ ഉപേക്ഷിക്കുന്ന പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. അത്തരമുള്ള ആൾക്കാർ ഒരു പക്ഷേ ഇതിൽ കൊണ്ട് അങ്ങനെ മോശം ഭക്ഷണം വച്ചിട്ട് പോകില്ല എന്ന് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? കാരണം നിങ്ങളത് ഓരോ ഭക്ഷണ പൊതിയും നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലല്ലോ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസമാണ് ഇതിന്റെ പുറത്തെല്ലാം അറിയാം. ഇപ്പോ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഷെയർ ചെയ്തപ്പോൾ എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഞാനപ്പോ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ആരെങ്കിലും ഒരാൾ ചേഞ്ചിന് നിന്നാലേ നടക്കുള്ളൂ. ഇപ്പം ഞാൻ അവിടെ വെച്ചേക്കുന്ന റെഫ്രിജറേറ്ററിന് ഇപ്പൊ ഇന്ത്യൻ റുപ്പി 40,000 രൂപയായിട്ടുണ്ടാവുള്ളൂ. അതെന്തുകൊണ്ട് ഇത്ര വലിയ ന്യൂസ് ആയി? അതായത് 2016 എടുത്തു, അതൊരു വലിയ ന്യൂസ് ആവാൻ വേണ്ടി ഇന്റർനാഷണലി അത് കവർ ചെയ്യണമെങ്കിൽ 2016 എടുത്തു. അത് ആർക്കും ഒരു 40,000 രൂപയുടെ റെഫ്രിജറേറ്റർ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു പേടി ഉണ്ടായിരിക്കണം. അപ്പോ ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു അതിന്റെ അകത്ത്, ഞാനൊരു നല്ല ഉദ്ദേശത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തു അതിന്റെ അകത്ത്. ഇപ്പൊ ഒരു മോശം ഇതായിട്ട് വരുവാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്തേ മതിയാകുള്ളൂ.
തെറ്റായി പറഞ്ഞതല്ല, മറിച്ച് അതിൽ സ്വാഭാവികമായി ഉണ്ടാകാം.
എനിക്ക് മനസ്സിലായി, എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു കൺസേൺ ആണത്. എനിക്കും ആ ഒരു കൺസേൺ ഉണ്ട്. ഞാനപ്പോ റിക്വസ്റ്റ് ചെയ്യും അവൻ്റെ അകത്ത്. ഇപ്പൊ ആരെങ്കിലും അതിനെതിരായിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇപ്പൊ തുടങ്ങിയിട്ടിപ്പോൾ ഏതാനും ആഴ്ചകളാവുകയാണ്, എങ്ങനെയുണ്ട് ഒരു തുടക്കത്തിലുള്ള പ്രതികരണം എങ്ങനെയുണ്ട്?
വളരെ നല്ല പ്രതികരണമാണ്. കാരണം 23rd തുടങ്ങുന്നത്. 23rd നമ്മുടെ മലയാളി ആക്ടർ ജോജു ആണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ജോജുവിന്റെ ഒപ്പം തന്നെ ഞാൻ ആദ്യത്തെ 50 പൊതി ഭക്ഷണം വെച്ചത് ജോജുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ 50 പൊതിയും തീർന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദിവസം ആക്സെപ്റ്റൻസ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പലപ്പോഴും 50 പോരാൻ തോന്നിട്ട് ഞാൻ ദിവസം 100 വരെ പാക്കറ്റ്സ് ആക്കിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. കാരണം അത്ര ആളുകളുണ്ട് അവിടെ എടുക്കാനെന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്ന് പലപ്പോഴും പല രീതിയിലും നല്ല നല്ല സഹായങ്ങൾ, അതായത് ഈ പറഞ്ഞതുപോലെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുക. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ രണ്ട് ചെറിയ കുട്ടികൾ അവിടെ വന്നു വെക്കുന്നു. അവര് വന്നു നിന്ന് കുറച്ചു പേര് അതിന്റെ ചുറ്റും കറങ്ങി എന്നിട്ട് ഞാൻ തിരിച്ചു അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അത് ഞാൻ കാണുന്നത് അവരുടെ വകയായിട്ട് അവർ വെച്ചേക്കുന്നതാണ് 2 ലോലിപോപ്പ്, 2 ജംസിന്റെ പാക്കറ്റ്, 3 മാതളം. അപ്പോ അതായത് കുട്ടികളിലോട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ. വളരെ സന്തോഷം തോന്നി. കാരണം മാക്സിമം ഒരു 8 വയസ്സ്, 10 വയസ്സ് അതിൽ താഴെയുള്ള കുട്ടികളാണ്. അപ്പൊ അവരിലും അവരുടെ ചെറിയ പോക്കറ്റ് മണി അവര് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണം അവര് കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം അല്ല അവരുടെ സ്നാക്ക് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആക്സെപ്റ്റൻസ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മെയിന്റനൻസ് ഒക്കെ എങ്ങനെയാണ്? ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്, അതൊക്കെ എങ്ങനെ നടപ്പാക്കും നിങ്ങൾ?
അതെല്ലാം പപ്പടവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിന്റെ കുറെ മെയിൻറ്റെയിൻസ് അതിന്റെ അകത്ത് വരുന്നതാണ്. ഇലക്ട്രിസിറ്റി ഉണ്ട്, അത് പപ്പടവിടെ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ റെസ്റ്റോറന്റിൽ തന്നെയാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. പുറത്ത് ഞാൻ പ്ലസ് പോയിന്റ് ക്ലീനിങ് അതുപോലെ തന്നെ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അതിലിങ്ങനെ മാർക്കർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നവർ അതിന്റെ ഭക്ഷണം ഉണ്ടാക്കിയ ഡേറ്റും സമയം ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സോഫാർ ഇപ്പൊ 23rd ഞാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ഒരു ദിവസത്തെ ഭക്ഷണം പോലും പിറ്റേ ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് അത് കൊണ്ടുവന്ന് വെക്കുന്നത് ഇൻ ആൻഡ് ഔട്ട് പ്രോസസ് പെട്ടെന്ന് നടക്കുന്നുണ്ട്.
അത്
വെക്കുന്നു, അപ്പൊ തന്നെ ആളുകൾ ആരെങ്കിലും വന്നെടുക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കർ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്കത് മാറ്റാം ഭക്ഷണം. ഇനിയിപ്പോ അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അറിയാമല്ലോ ഇത് ഇന്നലെ വെച്ച ഭക്ഷണമാണ്, ഇന്നലെ ഇത്ര മണിക്ക് വെച്ച ഭക്ഷണമാണെന്ന് എനിക്കറിയാം. അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഈ ഇതിനെ കുറിച്ച് നന്മ മരത്തെ കുറിച്ച് സോഷ്യൽ ഫേസ്ബുക്കിലെങ്ങാണ്ട് കണ്ടപ്പോ ഒരു കമന്റായി വന്നൊരു തമാശ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വായിച്ച തമാശയാണെങ്കിലും ഒരു അല്പം കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഇത്രയും തണുത്ത ഭക്ഷണം എങ്ങനെ ആൾക്കാർ കഴിക്കും? ഒരു മൈക്രോ ഓവനും കൂടെ അടുത്ത് വെച്ചുകൂടെ എന്ന് ചോദിക്കും. ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു?
പറഞ്ഞതുപോലെ അതിനും ഒരു സൈക്കോളജിക്കൽ സൈഡ് എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകള് വേസ്റ്റ് ബിന്നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട്. അതായത് നമ്മള് ഇപ്പൊ രാത്രി 3 മണിക്കൊക്കെ കടയൊക്കെ അടച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീ ഒരു വേസ്റ്റ് ബിന്നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. ആ ഒരു ഗതികേടാവുന്നില്ല എന്നുള്ളതൊരു
കാര്യം.
വേസ്റ്റ് ബിന്നിന്ന് എടുത്ത് കഴിക്കാവുന്ന ഒരാൾക്ക് എന്തായാലും റെഫ്രിജറേറ്ററിലെ വൃത്തിയായ ഭക്ഷണം തന്നെ ആയിരിക്കില്ല കുറെ കൂടെ ബെറ്റർ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഈ റെഫ്രിജറേറ്ററിന് തണുത്ത ഭക്ഷണം എടുത്ത് കഴിക്കണമെങ്കിൽ അയാളുടെ വിശപ്പിന്റെ ആ ഒരു ലെവൽ നമുക്കൊന്ന് ആലോചിക്കണം. നമുക്കൊന്നും പേഴ്സണലി അത് അറിയാത്തത് കൊണ്ടായിരിക്കും ഈ പൊതുവെ ഈ പറയുന്നത് ചൂടാക്കിയേ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല വിഷം എന്ന് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവാൻ പറ്റില്ല അല്ലേ. ഞാൻ ഒരു ദിവസം ഒരു കുറച്ചുപേര് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ട് വന്നിട്ട് എനിക്ക് അതിന് ഈസ്റ്ററിന്റെ പിറ്റേസ് വേണം. അപ്പൊ ഞാൻ കണ്ടു അതിന്റെ അകത്ത് എല്ലാം നോൺ വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു. ഞാനപ്പോ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വയസ്സായ ഒരു ആള് വന്നിട്ട് അതിന്റെ അകത്ത് ഭക്ഷണം എടുക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആളുടെ തലയിൽ ഒരു തൊപ്പി ഉണ്ട്. എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ മുസ്ലിം ആണ്. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു ചേട്ടാ ഈ ഭക്ഷണം ഹലാലാണോന്നൊന്നും എനിക്ക് അറിയില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഓരോരുത്തരുടെ എന്താ പറയാ റിലീജിയസ് മതവികാരമൊക്കെ നോക്കണമല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വെച്ച ഭക്ഷണമല്ല, പുറത്തുനിന്ന് ആരോ കൊണ്ടുവന്ന് വെച്ചാണ്, ഇത് ഹലാലാണോന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു മോളെ വിഷന്ന് പോകുമ്പോൾ വെച്ചിട്ടാ ഹലാലൊന്നുമില്ല ഒന്നൊന്നുമില്ല, ഞാൻ കഴിച്ചോളാം, ഞാൻ എടുക്കുന്നതിനും എടുക്കുന്നതിന് വിരോധമുള്ളൂ. എനിക്കൊരു വിരോധം ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതാണ് വിശപ്പിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വിഷം കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, ഭക്ഷണം കിട്ടുമെന്നേ നോക്കുന്നുള്ളൂ. ഞാനിപ്പോ അവിടെ ചെയ്യുന്നത് വൃത്തിയായിട്ട് കേടുവരാത്ത രീതിയിൽ കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.
ഇതിപ്പോ 24 മണിക്കൂറും തുറന്നിരിക്കും, അങ്ങനെയാണോ?
അതെ 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 അങ്ങനെയാണ്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും അവസാനമായിട്ട് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കണം. ഒരു പക്ഷേ ഒരു സാധാരണക്കാരന്റെ സംശയമോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ രീതിയിലുള്ള സംശയ ബുദ്ധിയോ ആണെന്ന് കരുതാം. ഒരു ബാങ്കർ ആയിരുന്ന മിനു പോളിൻ ഇത്തരത്തിലുള്ള ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് തൊട്ട് മുന്നിൽ ഇങ്ങനെ ഒരു നന്മപരം വയ്ക്കുന്നു, വിദേശ രാജ്യങ്ങൾ പോലും വാർത്തയാകുന്നു, മികച്ച ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് ഒരാൾ സംശയിച്ചാൽ എങ്ങനെയായിരിക്കും മിനു പ്രതികരിക്കുന്നത്?
ഒന്നും പറയാമല്ലോ. ഈ പറഞ്ഞ പോലെ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നില്ല ഇത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനത് ചെയ്തിട്ടത് വാർത്തയായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ നാടിന്റെ ഒരു എന്താ പറയാ, അത് ഇപ്പൊ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. അപ്പോ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഞാൻ ചെയ്തിട്ട് മാത്രം അത് എന്തുകൊണ്ട് വാർത്തയായി, ഞാൻ ചെയ്തപ്പോ മാത്രം അത് ആഡായി എന്നറിയില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ, നാളെ ഒരാൾക്ക് കുറച്ചും കൂടെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ പോലും ഒരു നല്ല കാര്യമല്ലേ. ഇനിയിപ്പോ എനിക്ക് പബ്ലിസിറ്റി കിട്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പബ്ലിസിറ്റി കിട്ടി എന്ന് പറഞ്ഞ് ഈ ഭക്ഷണം എടുക്കുന്ന ആർക്കും വയറൊന്നറിയാതിരിക്കില്ല. അപ്പം അതിനിങ്ങോട്ട് മുമ്പോട്ടൊരു ട്രെൻഡ് ആയാലും കുറെ കൂടെ നല്ലതാ. രാജകൻ ഒരു കുറേ എമൗണ്ട് ഒരു ഫിലിം സ്റ്റാറിന് സ്പെൻഡ് ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ്. കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കുറച്ച് പാവങ്ങളുടെ വയറ് നിറയ്ക്കുകയും ചെയ്യാം, അതുവഴി നമുക്ക് പറഞ്ഞ പോലെ നല്ലൊരു ആക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്യും. അതിനിപ്പോ
തീർച്ചയായും എന്തായാലും
സന്തോഷമുള്ളൂ.
തീർച്ചയായും അതിന്റെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് എന്തായാലും ഒരുപാട് അഭിനന്ദിക്കുന്നു. വളരെയധികം നന്മകൾ നേരുന്നു ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നതിൽ, ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നതിൽ. ഒപ്പം തന്നെ വളരെയധികം നന്ദി ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ സംസാരിച്ചതിന്.
സന്തോഷം, സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ആരും ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക. ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഈ ഭക്ഷണത്തിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക, ആവശ്യമുള്ള ഭക്ഷണം മാത്രം ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണം മാത്രം കുക്ക് ചെയ്യുക.
താങ്ക് യു വിനു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.